സസ്നേഹം മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. അതിവിസ്തൃതമായ കാവ്യലോകത്തിന്റെ ഉടമയായിരുന്നു മഹാകവി അക്കിത്തം. സാമൂഹിക ചിന്തകളിൽ അധിഷ്ഠിതമായ ദാർശനികവും പുരോഗമനപരവുമായ കവിതകളിലൂടെ മലയാളികളുടെ ചിന്താധാരയെ ആഴത്തിൽ സ്വാധീനിക്കാൻ അദ്ദേഹത്തിനായി. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ബലിദർശനം, പണ്ടത്തെ മേശാന്തി, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം തുടങ്ങിയ ഒട്ടനവധി കാവ്യങ്ങൾ രചിച്ചു അദ്ദേഹം. കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളടക്കം ഒട്ടനവധി അംഗീകാരങ്ങൾ നേടിയ അദ്ദേഹത്തിന് 2019 സാഹിത്യത്തിലെ പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠവും ലഭിച്ചു. സസ്നേഹത്തിൽ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നത് മകൻ എ. നാരായണൻ.
7 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന കാവ്യജീവിതമായിരുന്നു അക്കിത്തത്തിൻ്റേത്. താങ്കളുടെ ചെറുപ്പകാലത്തെ സ്മരണകളിൽ നിന്ന് എഴുത്തുകാരനായ അച്ഛൻ്റെ ഒരു ചിത്രം എങ്ങനെയാണ് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നത്?
അച്ഛന് 43 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അച്ഛൻ്റെ നമ്പൂതിരി നവോത്ഥാന പ്രവർത്തനങ്ങൾ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അത്തരം പ്രവർത്തനങ്ങളൊന്നും കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. 1973 അച്ഛന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. ആ കാലത്ത് അച്ഛൻ കോഴിക്കോട്ട് ഗാന്ധിഗൃഹത്തിലൊക്കെ ആയിരുന്നു താമസം ഉണ്ടായിരുന്നത്. കേളപ്പഞ്ചിയുടെയും ഗംഗാധര നമ്പൂതിരിയുടെയൊക്കെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് ബലിദർശനം എന്ന പുസ്തകത്തിന് ഓണത്തെക്കുറിച്ച് ഒരു ഹിപ്പോക്രസി ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു ഖണ്ഡകാവ്യമാണ് ബലിദർശനം എന്ന കാവ്യസമാഹാരം. ആ കാവ്യസമാഹാരം പിന്നീട് കവിത 4 ഖണ്ഡങ്ങളായിട്ട് 4 ആഴ്ചപ്പതിപ്പില് മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് വാസുദേവൻ നായർ പത്രാധിപരായിരുന്ന കാലത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പുസ്തകം പിന്നീട് NBS പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ആ കൊല്ലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അച്ഛൻ കോഴിക്കോട്ട് ആകാശവാണിയിലെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ഇതേപോലെ തന്നെ മദിരാശി ആകാശവാണിയിലെ അഖിലൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒരേപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അന്ന് ഒരു എഴുത്തുകാരന് ആഗ്രഹിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. ആ അവാർഡ് അച്ഛന്റെ കൂടെ മേടിച്ചത് അഖിലനും അച്ഛനും ഉമാശങ്കർ ജോഷിയും അടുത്തടുത്തിരുന്ന കസേരയിൽ ഇരുന്നിട്ടാണ് വാങ്ങിയത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഫോട്ടോ കണ്ടിട്ടുണ്ട്. ആ 3 പേർക്കും പിൽക്കാലങ്ങളിൽ ജ്ഞാനപീഠവും ലഭിച്ചു എന്നത് ഇപ്പോ ഇരുന്ന് ചിന്തിക്കുമ്പോ എനിക്കൊരു കൗതുകമായിട്ട് തോന്നുന്നുണ്ട്.
കോഴിക്കോട് ആകാശവാണിയിൽ അദ്ദേഹം 1956 ജോലിയിൽ പ്രവേശിക്കുന്നത്. അപ്പൊ അതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്?
ശരിക്കു പറഞ്ഞാൽ അച്ഛന് പ്രീ ഡിഗ്രി വരെ വിദ്യാഭ്യാസം ഉള്ളൂ. കുമരനെല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് 10-ാം തരം പാസ്സായിട്ട് കോഴിക്കോട്ട് ഗുരുവായൂരപ്പൻ കോളേജിലെ +2 ചേർന്നുവെങ്കിലും ഉദര രോഗം മൂലം അച്ഛന് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നും പിന്നീട് തന്റെ പഠനം വഴിയിൽ കൈമോശം വന്നതിലുള്ള ഒരു ദുഃഖവും അച്ഛൻ പല ലേഖനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ആ പഠനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ സെന്റ് തോമസ് കോളേജിലെ ജോസഫ് മുണ്ടശ്ശേരി അവിടെ ഒരു അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് മുണ്ടശ്ശേരി മാഷെ ചെന്ന് കണ്ടിരുന്നു. പക്ഷെ അപ്പോഴേക്കും തന്നെ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു കവിയായിരുന്നു അച്ഛൻ. അപ്പോ മുണ്ടശ്ശേരി മാഷുടെ അടുത്ത് പോയിട്ട് +2 വീണ്ടും ചേരണമെന്ന് പറഞ്ഞപ്പോ മുണ്ടശ്ശേരി മാഷ് പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കണം, നിങ്ങളിതൊക്കെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നുല്ലോ, നിങ്ങളുടെ കവിതയിൽ ഇതൊക്കെ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ടല്ലോ, നിങ്ങൾ ദുഃഖിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അവിടുത്തെ അഡ്മിഷനും കഴിഞ്ഞിരുന്നു, അച്ഛൻ ആ ജോലി കിട്ടിയില്ല. അങ്ങനെയാണ് അച്ഛൻ ഉണ്ണി നമ്പൂതിരിയുടെയും യോഗക്ഷേമത്തിന്റെയൊക്കെ പത്രാധിപരായി നമ്പൂതിരി നവോത്ഥാന പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് തൃശ്ശൂര് യോഗക്ഷേമ സഭയുടെ ഓഫീസ് സെക്രട്ടറിയും EMSന്റെ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അവിടെയൊക്കെ കൂടുന്നത്. ഈ കാലഘട്ടത്തിൽ വേണ്ട പോലെ തന്റെ വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞില്ല, ഗ്രാജുവേറ്റ് ആവാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖമായി പേറി നടക്കുന്ന കാലത്ത് ആകാശവാണി കവിസമ്മേളനങ്ങൾ പല സ്ഥലത്തും അവർ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ തൃശ്ശൂർ ഒരു കവിസമ്മേളനം കോഴിക്കോട്ട് ആകാശവാണി നടത്തിയെന്നും അന്നത്തെ സ്റ്റേഷൻ ഡയറക്ടറായിരുന്ന മൂർത്തി അതില് അച്ഛനെ കവിസമ്മേളനത്തിന് വിളിച്ചു. അച്ഛൻ അതിലെ ഏറ്റവും അവസാനത്തെ യുവകവിയായിരുന്നു. ശങ്കരക്കുറുപ്പ്, കുഞ്ഞിരാമൻ നായർ, അങ്ങനെ വലിയ കവികളുടെ KK രാജ, NV കൃഷ്ണ ഇങ്ങനെയുള്ള വലിയ നിരകളിലുള്ള കവികളിലെ ഏറ്റവും അവസാനത്തെ കവിയായിരുന്നു അച്ഛൻ. അച്ഛൻ അന്ന് അവിടെ ചൊല്ലിയ കവിതയുടെ പേര് മഹിഷാസുര മർദ്ദിനി എന്ന് പറഞ്ഞൊരു കവിതയാണ്. ഈ കവിത ചൊല്ലി കഴിഞ്ഞതോടുകൂടി വലിയ കരഘോഷം ഉയർന്നു എന്നും മൂർത്തി അച്ഛനെ സ്റ്റേജിലേക്ക് വിളിച്ച് അഭിനന്ദിച്ചു എന്നും ആണ് അച്ഛൻ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അന്ന് ഉറൂബ് കോഴിക്കോട്ട് ആകാശവാണിയിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. കോഴിക്കോട്ട് ആകാശവാണിയിൽ നിന്നും മൂർത്തി ഉറൂബ് വഴി അച്ഛന്റെ കയ്യിൽ ആ കത്ത് കുമരനെല്ലൂരിൽ എത്തിക്കുകയും ചെയ്തു. അപ്പോഴേക്കും അസ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നു വന്നിരുന്നു. ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം അച്ഛന്റെ മനസ്സിലുണ്ടായിരുന്നു. അച്ഛൻ കോഴിക്കോട്ട് പോയി ജോലിയിൽ പ്രവേശിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്.
ആ ഒരു കാലം ആകാശവാണിയിൽ ഉണ്ടായിരുന്ന ഒരു കാലം അദ്ദേഹത്തിന്റെ എഴുത്തിനെ ഏതെങ്കിലും രീതിയിൽ പരിപോഷിപ്പിച്ചിട്ടുണ്ടോ?
തീർച്ചയായും. 19 കൊല്ലം അച്ഛൻ കോഴിക്കോട്ട് ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ 19 കൊല്ലമാണ് അച്ഛന്റെ കാവ്യ ജീവിതത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം കോഴിക്കോട്ട് ആകാശവാണിയിൽ പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ വന്നിരിക്കുന്നു. പക്ഷേ അച്ഛന്റെ പ്രധാനപ്പെട്ട സൃഷ്ടികളെല്ലാം കോഴിക്കോട്ട് ആകാശവാണി കാലത്താണ് രൂപപ്പെട്ടത്. കോഴിക്കോട്ട് ആ കാലത്ത് സാഹിത്യകാരന്മാരുടെ വലിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഒരു കേന്ദ്രം ആകാശവാണി ആയിരുന്നു, മറ്റൊരു കേന്ദ്രം മാതൃഭൂമിയായിരുന്നു. കോഴിക്കോട്ട് ആകാശവാണിയിലെ അച്ഛന്റെ കൂടെ പി ഭാസ്കരൻ, നാഗവള്ളി ആർ എസ് കുറുപ്പ്, വിനയൻ, യു എ ഖാദർ, ഉറൂബ്, കെ രാഘവ മാഷ്, കക്കാട്, തിക്കോടിയൻ, കൊടുങ്ങല്ലൂർ, ഇങ്ങനെ ഒരു നീണ്ട നിര കോഴിക്കോട്ട് ആകാശവാണിയിൽ ഉള്ളപ്പോൾ തൊട്ടടുത്ത് തന്നെ മാതൃഭൂമിയിലെ കെ പി കേശവ മേനോൻ, എൻ വി കൃഷ്ണവാര്യർ, എം ടി വാസുദേവൻ നായർ, അങ്ങനെയുള്ള ഒരു നീണ്ട നിര മറുഭാഗത്തും ഉണ്ടായിരുന്നു. ഈ രണ്ട് കൂട്ടായ്മകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ചിന്തകൾ കൈമാറിക്കൊണ്ടും അവർ പരസ്പരം സഹകരിച്ചുകൊണ്ടും സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തുകയും കൂട്ടായ്മകളിലൂടെ ഇതേ കാലത്ത് തന്നെ കോലായ എന്ന് പറഞ്ഞിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഒരു സാഹിത്യകാരന്റെ വീട്ടിൽ പോയി അത് അതാത് സമയത്ത് എഴുതിയ കൃതികൾ മുഴുവൻ വായിച്ചു കേൾക്കുകയും അതിനെക്കുറിച്ച് നിശിതമായി വിമർശിക്കുകയും വേണ്ട തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുന്ന മറ്റൊരു കൂട്ടായ്മയും വളർന്നു വന്നിരുന്നു. ആ കോലായ കാലത്താണ് അച്ഛന്റെ ബലിദർശനം വരുന്നത്. കോഴിക്കോട് എന്ന പട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് തുലാവർഷം എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള കവിത വരുന്നത്, ഇങ്ങനെ ഒരുപാട് കവിതകൾ അച്ഛന്റെ ആ കാലഘട്ടത്തിലാണ് വരുന്നത്. ആ കാലത്തിന്റെ ഒരു അവസാനത്തിലാണ് 69-ൽ കുടുംബം കുമരനെല്ലൂരിലേക്ക് തിരിച്ചു വരുന്നത്. കുടുംബം തിരിച്ചു വരുന്നതോടുകൂടിയിട്ട് അച്ഛൻ വീണ്ടും കുടുംബത്തിൽ നിന്ന് വിട്ടുനിന്ന് ഗാന്ധി ഗൃഹത്തിലുള്ള താമസവും കേളപ്പജിയൊക്കെ ആയിട്ടുള്ള പാചകവും ഒക്കെ ആയിട്ട് അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടി.
അദ്ദേഹം ഗാന്ധിയൻ ആശയങ്ങളിൽ എത്രത്തോളം ആകൃഷ്ടനായിരുന്നു? കാരണം അദ്ദേഹം കോഴിക്കോട് ആകാശവാണിയിൽ ചെയ്തിരുന്ന ഒരു പ്രോഗ്രാം ഗാന്ധി മാർഗമായിരുന്നു, ഗാന്ധി ഗൃഹത്തിലെ താമസം. ആ ഒരു ആശയങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്?
ഗാന്ധിയൻ ആശയങ്ങള് എനിക്ക് തോന്നുന്നത് അച്ഛൻ ജനിച്ച മുതൽ തന്നെ അച്ഛനെ ആകർഷിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ തറവാട്ടില് പണ്ട് ഖാദി മുണ്ടുകൾ വരുമ്പോ അതിന്റെ മുകളില് ഗാന്ധിയുടെ പ്രിന്റ് ഉണ്ടായിരുന്നു എന്നും ഇളിച്ചു വായൻ എന്നുകൊണ്ട് അച്ഛനൊരു കവിതയും ഗാന്ധിയോ ആദരവോടു കൂടിയിട്ട് ആ പേരെങ്ങനെയാണെങ്കിലും അത് കവിത ഗാന്ധിയോടുള്ള ആദരവാണ് കാണിക്കുന്നത്. ആ കവിത ധർമ്മസൂര്യൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ചേർത്തിട്ടുമുണ്ട്. അന്ന് മുതൽ തന്നെ അച്ഛന്റെ ഉള്ളിൽ ഒരു ഗാന്ധിയും ബുദ്ധനും ഒരു തരം അഹിംസാവാദവും ദേശീയ പ്രസ്ഥാനങ്ങളോടുള്ള മാനസികമായിട്ടുള്ള ഒരു അടുപ്പവും അച്ഛനിൽ ഉണ്ടായിരുന്നു, വളർന്നു വന്നിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛൻ പിന്നീട് ഈ സ്ഥിതി സമത്വവാദം വേണം എന്ന് വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും ആകർഷിക്കപ്പെട്ടു എങ്കിലും ഒരു ഘട്ടത്തിൽ കൽക്കത്ത തീസിസ് എന്ന് പറഞ്ഞ ഹിംസാവാദത്തെ അവർ അംഗീകരിച്ചുകൊണ്ടുള്ള ഇന്ത്യയിലൊട്ടുക്ക് നടന്ന ഒരു വലിയ വിപ്ലവ മൂവ്മെന്റിനെ മനം എടുത്തിട്ടാണല്ലോ അച്ഛൻ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എഴുതിയത്. ആ പുസ്തകം അടിസ്ഥാനപരമായി സ്ഥിതി സമത്വവാദത്തിലേക്കുള്ള വഴി ഹിംസാവാദം ആവരുത് എന്നതിലുള്ള ദുഃഖമാണ് അതിനകത്ത് അച്ഛൻ പ്രകടിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് പൊതുവെ അച്ഛന്റെ എല്ലാ കവിതയിലും ഒരു ഹിംസക്കെതിരെയുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്. അച്ഛൻ അടിസ്ഥാനപരമായി അഹിംസാവാദിയാണ്. ആ ഗാന്ധി മാർഗം പരിപാടിക്ക് വേണ്ടിയിട്ട് അച്ഛൻ തന്നെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, കോഴിക്കോട്ട് ഗാന്ധി ഗൃഹത്തിലായിരുന്ന കാലത്താണ് ഗാന്ധി മാർഗം എനിക്ക് കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞത്. ആ കാലത്ത് ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പുസ്തകങ്ങൾ ആ ലൈബ്രറി എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അത് എന്നിലെ ഗാന്ധിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് അച്ഛൻ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നീട് 75-ൽ തൃശ്ശൂരിലേക്ക് പോയ സമയത്ത് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരുന്നത് ഉറൂബാണ്. ആ കാലത്ത് ഉറൂബിന്റെ നിർദ്ദേശപ്രകാരം അച്ഛൻ ഗാന്ധി കൃതികളിലെ റിസർച്ച് നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര സാംസ്കാരിക വകുപ്പിലേക്ക് അച്ഛനെ കൊണ്ട് ഒരു അപ്ലിക്കേഷൻ ഉറൂബ് അയപ്പിച്ചു. അവര് അച്ഛനെ റിസർച്ചിന് അംഗീകരിക്കുകയും അങ്ങനെ 4 വർഷം അച്ഛൻ റിസർച്ച് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ധർമ്മസൂര്യൻ എന്ന് പറഞ്ഞ ഒരു ഖണ്ഡ് കാവ്യം ഗാന്ധിയുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും ഉണ്ടാകുന്ന വൈകാരിക വിഷയങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു ഖണ്ഡ് കാവ്യം. എങ്ങനെ ഒരു കർമ്മചന്ദ്രൻ ധർമ്മസൂര്യനായി മാറി എന്നതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന പിരിമുറുക്കങ്ങളെ അച്ഛൻ കവിതയിലേക്ക് ആവാഹിക്കാനാണ് ആ ധർമ്മസൂര്യൻ എന്ന ഖണ്ഡ് കാവ്യത്തിൽ അച്ഛൻ ശ്രമിച്ചിട്ടുള്ളത്. അഗാധമായ ഒരു ഗാന്ധി ഭ്രമം നേരത്തെ തന്നെ വളർന്നു വന്നിരുന്നു എന്ന് നമുക്ക് വേണം മനസ്സിലാക്കാൻ.
ഓക്കെ, അഹിംസ എന്ന ഒരു പ്രമേയത്തിന് പുറമെ സ്നേഹം, കാരുണ്യം, കരുതൽ ഇതെല്ലാം അദ്ദേഹത്തിന്റെ കവിതയിൽ പ്രമേയങ്ങളായി വരുന്നുണ്ട്. ജീവിതത്തിലും ഇതിനൊക്കെ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം.
അതെ അതെ, തീർച്ചയായിട്ടും അതെ. അത് നിത്യജീവിതത്തിൽ തന്നെ നമുക്കറിയാം, അച്ഛൻ ഒരു പഴം കഴിച്ചാല് ആ പഴത്തിന്റെ തൊലി അവിടെ ഇട്ട് പോവില്ല. അച്ഛൻ അന്ന് ഞങ്ങളുടെ വീട്ടില് ഒരു തൊഴുത്തുണ്ടായിരുന്നു, ആ തൊഴുത്തില് പശുവിന്റെ കഴിക്കാനുള്ള കാടിവെള്ളത്തിൽ അച്ഛൻ അത് കൊണ്ടുപോയി ഇടും. അപ്പോ അച്ഛൻ വലിയ ഒരു ജീവ സ്നേഹിയായിരുന്നു. കരുണ, ദയ ഇതൊക്കെ തന്നെയാണ് അച്ഛന്റെ പുസ്തകങ്ങളിൽ ഉള്ളത് എന്നാണ് നിരൂപകന്മാര് ലീലാവതി ടീച്ചറും ശങ്കരമാഷും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഈ കവിതയല്ലാതെ അദ്ദേഹത്തിന്റെ മറ്റു താല്പര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രത്യേകിച്ച് ചിത്രം വരെയൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
ചിത്രം വരെ അച്ഛൻ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ ഏറ്റവും ആദ്യം അവനവന്റെ മനസ്സിലത്തെ ഭാവനയെ പുറത്തു കൊണ്ടുവരാൻ ആദ്യം ശ്രമിച്ചത് ചിത്രകലയിലൂടെയാണ് എന്ന് അച്ഛന്റെ ആത്മകഥാപരമായ ഉപനയനം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഉദാഹരണം, ഹരിമംഗലം വിഷ്ണു ക്ഷേത്രം എന്ന ഒരു ക്ഷേത്രമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ വീടിനടുത്ത്. അത് അക്കിത്തത്തുമനയുടെ ഊരായ്മയിലുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ കുളക്കടവിലില് ചില എംബ്രാന്തിരി കുട്ടികൾ വസ്ത്രമില്ലാതെ കുളിക്കുന്നത് ആ കാലത്ത് കണ്ടു എന്നും, അന്ന് അച്ഛൻ 7 വയസ്സോ 8 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടിയായിരുന്നു എന്നും, ആ എംബ്രാന്തിരി അമ്മയുടെ ചിത്രം കണ്ടപാടെ ചുമരിൽ വരച്ചിട്ടു എന്നും, കോണകമില്ലാത്ത എംബ്രാന്തിരി അമ്മയുടെ ചിത്രം കണ്ട് പിറ്റത്തെ ദിവസം ആ എംബ്രാന്തിരി അമ്മ കരയുന്നത് അച്ഛൻ കണ്ടു എന്നും, പിന്നെ അച്ഛൻ ആ കരച്ചിലിൽ തന്റെ ചിത്രകല കൈമോശം വന്നു എന്നും ആണ് അച്ഛൻ എഴുതിയിട്ടുള്ളത്. അച്ഛൻ ആ കരച്ചിൽ വന്നപ്പോ സങ്കടമായി, ഇനി അങ്ങനെ വരയ്ക്കാൻ പാടില്ല എന്ന് മനസ്സിലായി എന്നാണ് അച്ഛൻ എഴുതിയിട്ടുള്ളത്. എന്തായാലും അച്ഛന് ചിത്രകലയോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അച്ഛന്റെ കവിതയിലും ചിത്രകലയുടെ അംശങ്ങളുണ്ട്. അച്ഛന്റെ അനുജനും അക്കിത്തം നാരായണൻ എന്ന് പറയുന്ന ഒരാള് പ്രശസ്ത ചിത്രകാരനാണ്. എന്റെ ജ്യേഷ്ഠൻ അക്കിത്തം വാസുദേവൻ എന്ന് പറയുന്ന ആള് ബറോഡയിലെ ചിത്രകലാ കോളേജിന്റെ HOD ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. രണ്ടുപേരും അറിയപ്പെടുന്ന ചിത്രകാരന്മാരാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ചിത്രകലയുടെ ഒരു ധാര നിലവിലുണ്ട്.
ഓക്കെ, അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ആണ് ജ്ഞാനപീഠം ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു?
ആ കാലത്ത് അച്ഛന് ഇന്ത്യയിൽ ലഭിക്കാവുന്ന പ്രധാനപ്പെട്ട എല്ലാ സാഹിത്യ പുരസ്കാരങ്ങളും അച്ഛന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആദ്യകാലത്ത് ഇപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടുമ്പോൾ അച്ഛൻ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ലേഖനങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ പിന്നെ ഈ അവാർഡുകളൊക്കെ കിട്ടുമ്പോഴേക്കും അച്ഛനൊരു ഒരു നിർമ്മമത, ഒന്നിനോടൊരു ആഗ്രഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ അവാർഡ് കിട്ടുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാല്, അച്ഛന്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കവികളായിട്ട് അച്ഛൻ കാണുന്നത് മഹാകവി ഇടശ്ശേരിയും മഹാകവി വൈലോപ്പിള്ളിയുമാണ്. അവർക്ക് രണ്ടുപേർക്കും അതിനുള്ള അർഹതയുണ്ട് എന്ന് അച്ഛൻ ഉറച്ച് വിശ്വസിച്ചു. അവർക്കത് കിട്ടിയില്ല, എന്നാൽ തനിക്കത് കിട്ടി 94-ാം വയസ്സിൽ. അത് കിട്ടിയപ്പോൾ അച്ഛൻ പറഞ്ഞത് തനിക്ക് ഈ പുരസ്കാരം കിട്ടാൻ കാരണം അവര് ജീവിച്ചതിനേക്കാൾ കുറച്ചുകൂടി കാലം ജീവിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. വളരെ യുക്തിപൂർവമായിട്ടുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
സാമൂഹിക ചിന്തകളിൽ അധിഷ്ഠിതമായ കവിതകളിലൂടെ 7 പതിറ്റാണ്ടിലധികം മലയാള സാഹിത്യ മണ്ഡലത്തിൽ ശോഭിച്ച സൂര്യ തേജസ്സായിരുന്നു മഹാകവി അക്കിത്തം. സസ്നേഹത്തിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൻ എ. നാരായണൻ. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസാ.